ഇന്ന് മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അടുത്തതായി വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയോടനുബന്ധിച്ച് ഹൈപ്പർ ടെൻഷനെ പറ്റി പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ 4th semester BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായ എൽദോ പൗലോസും അനുഗ്രഹ ജോസും അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി.
എല്ലാ വർഷവും മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം എന്നറിയപ്പെടുന്ന രക്താതി സമ്മർദ്ദത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അവബോധം വർദ്ധിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ദിനം എല്ലാ വർഷവും ആചരിക്കുന്നത്. ഹൈപ്പർ ടെൻഷൻ തടയാനും നിയന്ത്രിക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ള വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ചൈന, മിഡിൽ ഈസ്റ്റ്, സൗത്ത് പസഫിക്, കിഴക്കൻ യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഹൈപ്പർ ടെൻഷൻ സൊസൈറ്റികൾ ചേർന്ന് രൂപപ്പെട്ട ഒരു സംഘടനയാണ് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ലീഗ്.
എൽദോ, എന്തായിരിക്കും 2024 ഹൈപ്പർ ടെൻഷൻ ഡേ തീം? അതൊന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താലോ? നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ജീവിക്കുക എന്നതാണ് ഈ വർഷത്തെ ഹൈപ്പർ ടെൻഷൻ ഡേ തീമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രക്തസമ്മർദ്ദത്തെ കുറിച്ചുള്ള ഉയർന്ന തലത്തിലുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക, അവ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്താണ് ഈ രക്തസമ്മർദ്ദം? ഉയർന്ന രക്തസമ്മർദ്ദം എന്നറിയപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ ധമനികളുടെ രക്തസമ്മർദ്ദം തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദീർഘകാല രോഗാവസ്ഥയാണ്. ഇതാണ് നമ്മൾ ബ്ലഡ് പ്രഷർ അഥവാ BP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാഴ്ചയിൽ 3 times BP 140/90 mmHg മുകളിൽ കാണിക്കുന്ന ഒരു രോഗാവസ്ഥയാണിത്. mmHg എന്നത് രക്തസമ്മർദ്ദത്തെ അളക്കുന്ന വാല്യൂ ആണ്. എൽദോ, എന്തൊക്കെയാകാം രക്താതി സമ്മർദ്ദത്തിന്റെ കാരണം? പലർക്കും അറിയില്ലായിരിക്കും, നമുക്കത് പറഞ്ഞു കൊടുത്താലോ?
ഹൈപ്പർ ടെൻഷൻ അനുഭവിക്കുന്നതിന്റെ കൃത്യമായ കാരണം സാധാരണയായി അജ്ഞാതമാണ്. എന്നാൽ ജനിതക ശാസ്ത്രം, പ്രത്യേക രോഗാവസ്ഥകൾ, പ്രായം എന്നിങ്ങനെയുള്ള വിവിധ കാരണങ്ങളാൽ ഇത് ട്രിഗർ ചെയ്യപ്പെടുന്നു. വ്യായാമം കൂടാതെയുള്ള ഉദാസീനമായ ജീവിതം, അനാരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ, പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ മൂലമുണ്ടാക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണിത്. അനുഗ്രഹ, എന്തൊക്കെയാകാം ഒരു രക്താതി സമ്മർദ്ദമുള്ള രോഗിക്ക് വരുന്ന രോഗലക്ഷണങ്ങൾ?
ചെറിയ തോതിലുള്ള രക്തസമ്മർദ്ദത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. രക്തസമ്മർദ്ദത്തെ ഒരു നിശബ്ദ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത്. രോഗലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത് പ്രധാനമായും തലവേദന, ഉറക്കക്കുറവ്, കാഴ്ചയ്ക്ക് തകരാറ്, ഓക്കാനം, ഛർദി എന്നിവയാണ്.
അതുമാത്രമല്ല, നവജാത ശിശുക്കളിലും കുട്ടികളിലും രക്താതി സമ്മർദ്ദത്തിനോടനുബന്ധിച്ച് അപസ്മാരം, ഊർജമില്ലായ്മ, അസ്വസ്ഥത, ശ്വാസതടസ്സം എന്നിവ ഉണ്ടാകാം. ചെറിയ കുട്ടികളിൽ തലവേദന, തളർച്ച, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം എന്നിവ ഉണ്ടാകും. കുട്ടികളിൽ രക്താതി സമ്മർദ്ദം വളരെ വിരളമായി മാത്രമേ കാണപ്പെടാറുള്ളൂ. ഹോർമോൺ വ്യതിയാനം മൂലവും രക്താതി സമ്മർദ്ദം ഉണ്ടാകാം. രക്താതിമർദ്ദത്തോടൊപ്പം പൊണ്ണത്തടി, കഴുത്തിനു പുറകിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുക, വയറ്റിൽ നീലനിറത്തിലുള്ള പാടുകൾ കാണുക, പ്രമേഹ സാധ്യത എന്നിവ വിരൽ ചൂണ്ടുന്നു. ഹൈപ്പർ തൈറോയിഡിസം മൂലവും രക്താതി സമ്മർദ്ദം ഉണ്ടായേക്കാം.
എൽദോ, ഇതിനനുബന്ധമായി വരുന്ന രോഗത്തെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. ലോകത്തിന് പ്രധാന മരണകാരണങ്ങളിലൊന്ന് രക്താതി സമ്മർദ്ദമാണ്. ഹൃദയ സംബന്ധിതമായ അസുഖങ്ങൾ, പക്ഷാഘാതം, വൃക്കരോഗം എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുന്നു.
അനുഗ്രഹ, ഇനി ഇതിന്റെ പരിശോധനയെ കുറിച്ച് പറയാം. രക്താതി സമ്മർദ്ദം ശരിയായ രീതിയിൽ പരിശോധിച്ചറിയുക എന്നത് ചികിത്സയിലെ ഏറ്റവും പ്രധാന കാര്യമാണ്. ഒരാളുടെ രക്തസമ്മർദ്ദം ഏതു നിലയിൽ നിൽക്കുന്നുവെന്ന് കൃത്യമായി അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ എന്ന BP അപ്പാരറ്റസ്. ഒറ്റ തവണ പരിശോധിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് രക്താതി സമ്മർദ്ദം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനാകില്ല. ഒരു പരിശോധന കഴിഞ്ഞ് 2 minutes കഴിഞ്ഞും 5 minutes കഴിഞ്ഞും ഓരോ തവണ കൂടി BP നോക്കിയാലേ ശരിയായ ഫലം ലഭിക്കൂ. അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരേ സമയത്ത് BP നോക്കുന്നതും നല്ലതാണ്. ഭക്ഷണം കഴിച്ച ഉടനെ BP പരിശോധിക്കരുത്. മാത്രമല്ല, BP കൂടാൻ കാരണമാകുന്ന കോഫി, മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, കാർബണേറ്റഡ് പാനീയങ്ങളും പരിശോധനയ്ക്ക് 1.5 hours സമയത്തിനുള്ളിൽ ഉപയോഗിക്കരുത്.
എൽദോ, രക്താതി സമ്മർദ്ദം പല രീതിയിലും തടയാം, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആദ്യം തന്നെ രക്താതി സമ്മർദ്ദം എത്രമാത്രം നിയന്ത്രിക്കാമെന്നത് ഇപ്പോഴുള്ള രക്തസമ്മർദ്ദം, രക്തത്തിലെ സോഡിയം പൊട്ടാസ്യം നില, പരിസ്ഥിതി മലിനീകരണം, പാർശ്വാവയവങ്ങളുടെ മാറ്റങ്ങൾ എന്നിവയിൽ ആശ്രയിച്ചിരിക്കുന്നു. രക്താതി സമ്മർദ്ദം സ്ഥിരീകരിച്ചതിനു ശേഷം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ആവശ്യമായ ജീവിത സാഹചര്യ മാറ്റങ്ങൾ വരുത്തണം. അതിനുശേഷം മാത്രമേ മരുന്നുകളെ ആശ്രയിക്കാവൂ. ശരീരഭാരം കുറയ്ക്കുന്നതിന് സ്ഥിരമായ എയ്റോബിക് വ്യായാമം, അതായത് ജോഗിംഗ്, സൈക്ലിംഗ്, ഡാൻസിംഗ്, സ്വിമ്മിംഗ് ഇവയിലൂടെയൊക്കെ അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം സുഗമമാക്കുന്നു. കൂടാതെ ഈ വ്യായാമങ്ങളൊക്കെ തന്നെ ഹൃദയത്തിന്റെ ജോലികൾ കുറയ്ക്കുന്നു.
പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങൾ ഉയർന്ന കലോറി ഉള്ളവയാണ്, പക്ഷേ പലപ്പോഴും വളരെ കുറച്ച് അല്ലെങ്കിൽ പോഷകമൂല്യമില്ല. അധിക കലോറി രക്തസമ്മർദ്ദം വർദ്ധിക്കുവാൻ കഴിയുന്ന ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. ഇത് പ്രമേഹത്തിന് കാരണമാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് മിതപ്പെടുത്തുക. ഭക്ഷണത്തിൽ സോഡിയം, അതായത് ഉപ്പ്, കുറച്ചു മാത്രം ഉപയോഗിക്കുക. 33% ആളുകളിലും ഈ നിയന്ത്രണം ഫലം കാണുന്നു. ഒരു ദിവസം രക്താതി സമ്മർദ്ദമുള്ള വ്യക്തി ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന സോഡിയത്തിന്റെ അളവ് 1.5 gram മുതൽ 2.5 gram വരെയാണ്. അച്ചാറുകളും കടയിൽ നിന്ന് വാങ്ങുന്നതായ പാക്കറ്റ് കാൻഡ് ആഹാര സാധനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. എന്നാൽ പൂർണ്ണമായും ഉപ്പ് ആഹാരക്രമത്തിൽ നിന്ന് ഒഴിവാക്കരുത്.
എൽദോ, ഡാഷ് ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താലോ? ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർടെൻഷൻ എന്നതാണ് ഡാഷ് ഡയറ്റിന്റെ പൂർണ്ണ രൂപം. കേരളത്തിൽ ചെറുപ്പക്കാരിലടക്കം ഉയർന്ന ബി പി കണ്ടുവരുന്ന സാഹചര്യത്തിൽ ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഡയറ്റ് പ്ലാൻ ആണ് ഡാഷ് ഡയറ്റ്. രക്താതി സമ്മർദ്ദം കുറയ്ക്കാൻ വളരെയേറെ സഹായകമാകുന്ന ഒന്നാണിത്. ഈ ഭക്ഷണക്രമത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൽ സോഡിയം കുറയ്ക്കുന്നതിനോടൊപ്പം രക്തക്കുഴലുകളെ കൂടുതൽ അയവുള്ളതാക്കാൻ സഹായിക്കുന്ന പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം എന്നിവയുടെ അളവ് ദിവസേനയുള്ള ഭക്ഷണത്തിൽ കൂട്ടുകയും ചെയ്യുകയാണ് ഡാഷ് ഡയറ്റിൽ. ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഉപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം.
മദ്യപാനം, പുകവലി എന്നിവ പൂർണ്ണമായി നിർത്തുന്നതിലൂടെ രക്താതി സമ്മർദ്ദം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിക്കോട്ടിനോ മദ്യമോ കഴിച്ച ഉടനെ രക്തസമ്മർദ്ദം ഉയരുന്നതായി പഠനങ്ങൾ കാണുന്നു. പുകവലി നിർത്തുന്നതിലൂടെ പക്ഷാഘാതം, ഹൃദയസ്തംഭനം എന്നിവ കൂടി ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. മദ്യം സേവിക്കുന്നവരിൽ 2 glass കുറയ്ക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം 2 to 4 mm Hg താഴ്ത്താൻ സാധിക്കും.
മാനസിക സംഘർഷം, പിരിമുറുക്കം എന്നിവ ധ്യാനം, യോഗ എന്നിവയിലൂടെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. നിത്യേനെ 8 hours സുഖകരമായ ഉറക്കം, ജീവിത പങ്കാളിയുമായിട്ടുള്ള സന്തോഷകരമായ ലൈംഗിക ജീവിതം, കുടുംബത്തോടുകൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതും അമിതമായ സ്ട്രെസ് കുറയ്ക്കാൻ സഹായകരമാണ്. ജോലിസ്ഥലങ്ങളിൽ കൃത്യമായ ഇടവേള എടുക്കുന്നത് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകും. കൂടാതെ ശബ്ദമലിനീകരണം നാം ഒഴിവാക്കണം. മസിൽ റിലാക്സേഷൻ ടെക്നിക്കുകളായ ആഴത്തിലുള്ള ശ്വസനം, ഡയഫ്രമാറ്റിക് ശ്വസനം എന്നിങ്ങനെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഇവയും ഉപകാരപ്രദമാണ്.
ദിവസവും ശ്വസന വ്യായാമം ചെയ്യുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു ദിവസം 30 hours ശ്വാസോച്ഛ്വാസം ഉയർന്ന രക്തസമ്മർദ്ദത്തെ ചികിത്സിക്കുവാനും തടയുവാനും കഴിയുമെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഹൃദ്രോഗമുള്ള രോഗികളിൽ ശക്തമായ വ്യായാമങ്ങൾ ഒഴിവാക്കേണ്ടതാണ്.
അവസാനമായി, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു വിധത്തിലും രക്താതിമർദ്ദത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തപ്പോൾ മാത്രമാണ് മരുന്നുകളുടെ ഉപയോഗം, അതും ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം എടുക്കുന്നത്. മരുന്നുപയോഗിക്കുന്നവർ കൃത്യമായ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്.
ഇതിലൂടെ എല്ലാം ഒരു പരിധിവരെ രക്താതി സമ്മർദ്ദത്തെ നമുക്ക് തടയുവാൻ സാധിക്കും. അങ്ങനെ തികച്ചും ഒരു ആരോഗ്യകരമായ ജീവിതം നമുക്ക് നയിക്കാം.
ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് May 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയോടനുബന്ധിച്ച് ഹൈപ്പർ ടെൻഷനെ പറ്റി പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ 4th semester BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായ എൽദോ പൗലോസും അനുഗ്രഹ ജോസും അവതരിപ്പിച്ച ബോധവൽക്കരണ പരിപാടി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.